2024 മാർച്ച് 19 ചൊവ്വ. ഇന്ന് 1199 മീനമാറ്. വാർത്തകൾ വായിക്കുന്നത് ജി രവി. ഇലക്ട്രൽ ബോണ്ട് കേസിൽ SBI സുപ്രീംകോടതി സകല വിവരങ്ങളും സമർപ്പിക്കണം. വ്യാഴാഴ്ച വൈകിട്ട് 5 സമയം വിവരങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണം. കൈമാറുന്നതിനപ്പുറം വിവരങ്ങൾ കയ്യിലില്ലെന്ന് സത്യവാങ്മൂലവും നൽകണം. തിരഞ്ഞെടുത്ത വിവരങ്ങൾ മാത്രമല്ല, ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് കൈവശമുള്ള സകല വിവരങ്ങളും തിരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറാൻ സുപ്രീംകോടതി SBI നിർദ്ദേശിച്ചു. വിവരങ്ങളെല്ലാം നൽകണമെന്ന് February 15 പുറപ്പെടുവിച്ച ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നതാണെന്ന് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് ഓർമ്മിപ്പിച്ചു. ചില വിവരങ്ങൾ മാത്രം കൈമാറിയതിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയ കോടതി ഓരോ ബോണ്ടിലെയും സവിശേഷ നമ്പർ, സീരിയൽ നമ്പർ എന്നിവയടക്കം വ്യാഴാഴ്ച വൈകിട്ട് 5 മുൻപ് കൈമാറണമെന്ന് വ്യക്തമാക്കി. ലഭിക്കുന്ന വിവരങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണം. ഇലക്ട്രൽ ബോണ്ട് പദ്ധതി റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവിൽ ബോണ്ടുകൾ വാങ്ങിയവരുടെയും ലഭിച്ചവരുടെയും പേരുകൾ, തീയതി, എത്ര രൂപ തുടങ്ങിയവ ഉൾപ്പെടെ മുഴുവൻ വിവരങ്ങളും കൈമാറാനായിരുന്നു മുൻപ് കോടതി നൽകിയ നിർദ്ദേശം. എന്നാൽ ബോണ്ട് നമ്പറുകൾ പരസ്യമാക്കാതെ പ്രത്യേകം എടുത്തു പറഞ്ഞ വിവരങ്ങൾ മാത്രമാണ് SBI കൈമാറിയതും കമ്മീഷൻ പ്രസിദ്ധീകരിച്ചതും. തുടർന്നാണ് വിഷയം കോടതി സ്വമേധയാ വീണ്ടും പരിഗണിച്ചത്. SBIക്ക് നോട്ടീസും അയച്ചു. കോടതി എടുത്തു പറഞ്ഞ വിവരങ്ങൾ മാത്രം നൽകിയാൽ മതിയെന്നാണ് കോടതിയുടെ നിർദ്ദേശമെന്നാണ് തങ്ങൾ കരുതിയതെന്നും എല്ലാ വിവരങ്ങളും കൈമാറാൻ എതിർപ്പില്ലെന്നും SBIക്ക് വേണ്ടി ഹാജരായ ഹരീഷ് സാൽവെ വിശദീകരിച്ചു. ഉദാഹരണമായാണ് ചില കാര്യങ്ങൾ എടുത്തു പറഞ്ഞതെന്നും അവ മാത്രം മതിയെന്ന ധ്വനിയോടെയല്ലെന്നും കോടതി പറഞ്ഞു. ഏതൊക്കെ വിവരങ്ങൾ കൈമാറണമെന്ന് SBI സ്വയം തീരുമാനിക്കേണ്ടതില്ല. എല്ലാ വിവരങ്ങളും നൽകണമെന്നതിൽ സംശയവും വേണ്ട, ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. ഇതിനിടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകിയവരുടെ പൂർണ്ണ വിവരം 2019 ഇടക്കാല ഉത്തരവ് പ്രകാരം ലഭ്യമാക്കേണ്ടതായിരുന്നെങ്കിലും അതുണ്ടായില്ലെന്ന് ഹർജിക്കാർക്ക് വേണ്ടി പ്രശാന്ത് ഭൂഷൺ വാദിച്ചു. DMK അടക്കം 10 മാത്രമാണ് വിവരം നൽകിയതെന്നും പ്രധാന പാർട്ടികൾ ഇത് നൽകിയിട്ടില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയെങ്കിലും കോടതി ഇടപെട്ടില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിവരങ്ങൾ കഴിഞ്ഞ ദിവസം വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. ഇലക്ട്രൽ ബോണ്ട് വിധികളിൽ തെറ്റായ പ്രചാരം നടക്കുന്നുണ്ടെന്നും സമൂഹ മാധ്യമങ്ങളിൽ കണക്കുകൾ വളച്ചൊടിക്കുകയാണെന്നും കേന്ദ്ര സർക്കാരിന് വേണ്ടി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ചൂണ്ടിക്കാട്ടി. ഇത്തരം പ്രചാരണം കൈകാര്യം ചെയ്യാൻ കോടതിക്ക് കഴിയുമെന്ന് ചീഫ് ജസ്റ്റിസ് പ്രതികരിച്ചു. ബ്രിട്ടനിലേക്ക് 2000 ഡോക്ടർമാർക്ക് അവസരം, കോഴിക്കോട്ടും പരിശീലന കേന്ദ്രം. ബ്രിട്ടനിലെ ആരോഗ്യമേഖലയിലെ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ ഇന്ത്യയിൽ നിന്ന് 2000 ഡോക്ടർമാരെ റിക്രൂട്ട് ചെയ്യാൻ നാഷണൽ ഹെൽത്ത് സർവീസ് നടപടി ആരംഭിച്ചു. ഭാഷാ പരിചയ പരീക്ഷയിൽ ഇളവ് നൽകിയാണ് നിയമനം. 1 വരെ നീളുന്ന പരിശീലനം നൽകാൻ കോഴിക്കോട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കേന്ദ്രങ്ങളും ആരംഭിക്കുമെന്നാണ് വിവരം. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് സ്വകാര്യ ആശുപത്രികളുമായി ചേർന്ന് 6 മുതൽ 12 വരെ നീളുന്ന പരിശീലനം നൽകും. ഇത് പൂർത്തിയാക്കുന്നവർക്ക് നിലവിൽ റിക്രൂട്ട്മെൻറ്റിന് ആവശ്യമായ പ്രൊഫഷണൽ ആൻഡ് ലിംഗ്വിസ്റ്റിക് അസസ്മെൻറ്റ് ബോർഡിൻ്റെ പരീക്ഷയിൽ ഇളവ് നൽകും. ബ്രിട്ടനിലെ ആശുപത്രികളിൽ ഇവരെ നിയമിക്കും. ഡൽഹി, മുംബൈ, നാഗ്പൂർ, ഗുരുഗ്രാം, കോഴിക്കോട്, ബാംഗ്ലൂരു, ചെന്നൈ, ഇൻഡോർ, മൈസൂരു എന്നീ നഗരങ്ങളിലെ പ്രധാന സ്വകാര്യ ആശുപത്രികളുമായി ചേർന്നാണ് NHS പരിശീലന കേന്ദ്രങ്ങൾ ആരംഭിക്കുക. സൗജന്യ ഫോൺ റീചാർജ് തട്ടിപ്പ് ഇരയാകാൻ പാടില്ലെന്ന് സൈബർ സെൽ. ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികൾ സൗജന്യമായി മൊബൈൽ ഫോൺ റീചാർജ് ചെയ്തു തരാമെന്ന് പ്രചരിപ്പിച്ച തട്ടിപ്പ്. രാഷ്ട്രീയ പാർട്ടികൾ സൗജന്യമായി 3 മൊബൈൽ ഫോൺ റീചാർജ് ചെയ്തു തരുമെന്ന വാഗ്ദാനം വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഇവ വിശ്വസിക്കാൻ പാടില്ലെന്നും മറ്റവർക്കും അയച്ചു കൊടുക്കരുതെന്നും സൈബർ സെൽ അധികൃതർ നിർദ്ദേശിച്ചു. സൗജന്യ റീചാർജ് സ്ക്രാച്ച് കാർഡുകൾ എന്ന പേരിലാണ് ലിങ്കുകൾ പ്രചരിക്കുന്നത്. BJP ഫ്രീ റീചാർജ് യോജന എന്ന പേരിലുള്ള സന്ദേശമാണ് കൂടുതൽ പ്രചരിക്കുന്നത്. ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നവരുടെ ഫോൺ നമ്പർ തട്ടിപ്പുകാർ ആവശ്യപ്പെടും. അത് നൽകിയാൽ റീചാർജ് ലഭിച്ചെന്നും ആക്ടിവേറ്റ് ചെയ്യാൻ കൂടുതൽ പേർക്ക് ഈ സന്ദേശം അയക്കണമെന്ന് അറിയിക്കും. ആർക്കും റീചാർജ് കിട്ടില്ല, പക്ഷേ സന്ദേശം കൂടുതൽ പേരിലേക്ക് എത്തുന്നത് വഴി അത്രയും ഫോൺ നമ്പറുകൾ തട്ടിപ്പുകാർക്ക് ലഭിക്കും. അൽ ഷിഫയിൽ വീണ്ടും ഇസ്രായേൽ സൈന്യം. 20 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. പട്ടിണി മരണത്തിലേക്ക് വടക്കൻ ഗാസ. വെടിനിർത്തൽ ചർച്ച ദോഹയിൽ. വെടിനിർത്തൽ ചർച്ച ഖത്തറിലെ ദോഹയിൽ ആരംഭിക്കാനിരിക്കെ ഗാസ മുൻപിലെ ഏറ്റവും വലിയ ആശുപത്രിയായ അൽ ഷിഫയിൽ ഇസ്രായേൽ സൈന്യം വീണ്ടും കടന്നുകയറി. 30,000 പേരോളം അഭയം തേടിയിട്ടുള്ള ആശുപത്രിക്കുള്ളിൽ കടന്ന് സൈന്യം നടത്തിയ വെടിവയ്പ്പിൽ 20 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. ഒട്ടേറെ പേർ അറസ്റ്റിലായി. ഹമാസ് വീണ്ടും ആശുപത്രി താവളമാക്കിയെന്നാരോപിച്ചായിരുന്നു റെയ്ഡ്. ആരോപണം ഹമാസ് നിഷേധിച്ചു. കഴിഞ്ഞ നവംബറിൽ ഇസ്രായേൽ സൈന്യം അൽഷിഫ ആശുപത്രി പിടിച്ചെടുത്തെങ്കിലും അവിടെ ഹമാസ് കമാൻഡ് സെൻറ്റർ ഉണ്ടായിരുന്നുവെന്നതിന് തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞില്ല. ഒക്ടോബറിന് ശേഷം 4 തവണയാണ് അൽഷിഫയിൽ സൈന്യം കയറുന്നത്. വടക്കൻ ഗാസയിൽ ഈ മാസത്തിനും മെയ് മാസത്തിനുമിടയിൽ എപ്പോൾ വേണമെങ്കിലും പട്ടിണി മരണങ്ങൾ സംഭവിക്കാമെന്ന് ഐക്യരാഷ്ട്ര സംഘടനയുടെ വേൾഡ് ഫുഡ് പ്രോഗ്രാം മുന്നറിയിപ്പ് നൽകി. ജനസംഖ്യയുടെ പകുതിയോളം, അതായത് 11 ലക്ഷത്തിലേറെ, ഭക്ഷണമില്ലാതെ നരകിക്കുന്ന ഗാസയിൽ വടക്കൻ മേഖലയിലാണ് ക്ഷാമം പിടിമുറുക്കിയിട്ടുള്ളത്. പുറം ലോകവുമായി ബന്ധമറ്റ അവിടെ 3 ലക്ഷത്തിലേറെ ജനങ്ങളിൽ 210,000 പേരും പട്ടിണി മരണത്തിലേക്ക് നീങ്ങുകയാണെന്ന് ഇൻ്റഗ്രേറ്റഡ് ഫുഡ് സെക്യൂരിറ്റി ഫേസ് ക്ലാരിഫിക്കേഷൻ റിപ്പോർട്ട് വ്യക്തമാക്കി. യു എൻ ഏജൻസികളുടെയും സന്നദ്ധ സംഘടനകളുടെയും കൂട്ടായ്മയായ IPC ലോകത്തെവിടെയും ക്ഷാമാവസ്ഥ വിലയിരുത്തി റിപ്പോർട്ട് നൽകുന്നത്. ഗാസയിൽ പട്ടിണി പടരുന്നത് സംബന്ധിച്ച് ഡിസംബറിൽ IPC മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിനിടെ ഗാസയിലെ സ്ഥിതി സംബന്ധിച്ച് US പ്രസിഡന്റ് ജോ ബൈഡനും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവും ഫോണിൽ സംസാരിച്ചു. ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഇതുവരെ ഗാസയിൽ 31,726 പേർ കൊല്ലപ്പെട്ടു. കഴിഞ്ഞ 24 മണിക്കൂറിൽ 81 പേർ കൊല്ലപ്പെട്ടു. മൊസാദ് തലവൻ്റെ നേതൃത്വത്തിലുള്ള ഇസ്രായേൽ പ്രതിനിധി സംഘമാണ് ദോഹയിലെ ചർച്ചയിൽ പങ്കെടുക്കുക. ഗാസയിലേത് മനുഷ്യൻ വരുത്തിവെച്ച ക്ഷാമമാണെന്നും അത് പടരുന്നത് തടയാനുള്ള തീവ്രയത്നത്തിലാണെന്നും UNന്റെ പലസ്തീൻ അഭയാർത്ഥികൾക്കുള്ള ഏജൻസി മേധാവി ഫിലിപ്പ് ലാസാറീനി കൈറോയിൽ പറഞ്ഞു. അതിനിടെ റഫ സന്ദർശിക്കാനുള്ള ലാസറീനിയുടെ അപേക്ഷ ഇസ്രായേൽ നിരസിച്ചു. ഭക്ഷണമെത്തിക്കാനുള്ള ശ്രമങ്ങളെ തടസ്സപ്പെടുത്തുന്നത് ഇസ്രായേൽ തുടരുകയാണെന്ന് യൂറോപ്യൻ യൂണിയൻ പ്രതിനിധി ജോസഫ് ബോറൽ പറഞ്ഞു. ഭക്ഷ്യവസ്തുക്കളുമായി ഗാസയിലേക്ക് പോയ ട്രക്കുകൾ 20 ദിവസമായി അനുമതി കിട്ടാതെ വഴിയിൽ കാത്തുകിടക്കുകയാണെന്ന് സന്നദ്ധ സംഘടനയായ ഓക്സ്ഫാം അറിയിച്ചു. പൗരത്വ പ്രക്ഷേപം കേസുകൾ ഉടൻ പിൻവലിക്കാൻ സർക്കാർ ഉത്തരവ്. പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിൻ്റെ ഭാഗമായി എടുത്ത കേസുകൾ ഉടൻ പിൻവലിക്കാൻ DGP സർക്കാർ നിർദ്ദേശം നൽകി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ DGP എസ് ദർവേഷ് സാഹിബ് ഗുരുതര സ്വഭാവമില്ലാത്ത കേസുകൾ ഉടൻ പിൻവലിക്കാൻ ജില്ലാ പോലീസ് മേധാവികൾക്ക് ഉത്തരവ് നൽകി. പിൻവലിക്കുന്നതിൽ എതിർപ്പില്ലെന്ന് സർക്കാർ അറിയിച്ച എല്ലാ കേസുകളിലും റിപ്പോർട്ട് കോടതിയിലെത്തിയെന്ന് ഉറപ്പാക്കണം. ഈ കേസുകളിൽ പ്രതികൾക്ക് ജാമ്യം ഉറപ്പാക്കണമെന്നും ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി ശനിയാഴ്ച ഇറക്കിയ ഉത്തരവിൽ വ്യക്തമാക്കി. പൗരത്വ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട പ്രതിഷേധ പരിപാടികളിൽ പങ്കെടുത്ത 7,913 പേർക്കെതിരെ 835 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പ്രതിഷേധത്തിൻ്റെ ഭാഗമായി 2019 ഡിസംബർ 10 മുതലാണ് കേരളത്തിൽ കേസുകൾ രജിസ്റ്റർ ചെയ്തു തുടങ്ങിയത്. 114 കേസുകൾ പിൻവലിച്ചു. 241 കേസുകളിൽ ശിക്ഷ വിധിച്ചു. 11 കേസുകളിൽ ഉൾപ്പെട്ടവരെ കുറ്റവിമുക്തരാക്കി. 502 കേസുകൾ വിവിധ ജില്ലകളിലായി വിചാരണഘട്ടത്തിലാണ്. ചരിത്ര വിജയവുമായി പുടിൻ, പ്രഹസനമെന്ന് ലോകരാജ്യങ്ങൾ. പുടിന് 87.28% വോട്ട്. അഭിനന്ദിച്ചത് ചൈനയും ഉത്തരകൊറിയയും. റഷ്യയിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വ്ളാഡിമിർ പുടിൻ ചരിത്ര വിജയം നേടിയതിന് ചൈനയും ഉത്തരകൊറിയയും ഒഴികെയുള്ള രാജ്യങ്ങളെല്ലാം വിമർശിച്ചു. 87.28% വോട്ട് നേടിയാണ് പുടിൻ 6 വർഷം കൂടി പ്രസിഡന്റ് പദവിയിൽ തുടരാൻ അർഹത നേടിയത്. സോവിയറ്റ് കാലത്തിന് ശേഷം ഒരു സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്ന ഏറ്റവും കൂടിയ വോട്ടുകളാണ് ഇത്. 2018 75.5% വോട്ടുകളാണ് പുടിന് ലഭിച്ചത്. ഉക്രൈനിലെ അധിനിവേശ പ്രദേശങ്ങളിലുൾപ്പെടെ വോട്ടെടുപ്പ് നടത്തിയിരുന്നു. എതിർശബ്ദങ്ങളെല്ലാം അടക്കി പുടിൻ നേടിയ ഏകപക്ഷീയ വിജയത്തെ പ്രഹസനമെന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ വിശേഷിപ്പിച്ചു. രാഷ്ട്രീയ എതിരാളികളെയെല്ലാം ഒന്നൊന്നായി ഇല്ലാതാക്കി മാധ്യമങ്ങളെ നിയന്ത്രണത്തിലാക്കി പുടിൻ നടത്തിയ തെരഞ്ഞെടുപ്പ് സ്വതന്ത്രവും നീതിയുക്തവുമായ ജനാധിപത്യ പ്രക്രിയ എന്ന് പറയാനാവില്ലെന്ന് ബ്രിട്ടീഷ് വിദേശകാര്യമന്ത്രി ഡേവിഡ് കാമറൂൺ പറഞ്ഞു. നിലവിലെ ആഗോള രാഷ്ട്രീയ ചേരിതിരിവ് വ്യക്തമാക്കുന്ന പ്രതികരണങ്ങളാണ് മറ്റു രാഷ്ട്രങ്ങളിൽ നിന്നുമുണ്ടായത്. റഷ്യൻ ജനതയിൽ ഭൂരിപക്ഷവും പുടിനെ പിന്തുണയ്ക്കുന്നുവെന്ന് തെരഞ്ഞെടുപ്പ് ഫലം തെളിയിച്ചുവെന്ന് റഷ്യ പ്രതികരിച്ചു. ചൈനയും ഉത്തരകൊറിയയും വിജയത്തിൽ പുടിന് ആശംസകൾ അറിയിച്ചു. 4,866 കോടി രൂപ കടമെടുക്കാൻ കേന്ദ്രാനുമതി. സുപ്രീംകോടതി നിർദ്ദേശിച്ച 13,608 കോടിക്കും അനുമതിയായി. വൈദ്യുതി മേഖലയിൽ പരിഷ്കാരങ്ങൾ നടപ്പാക്കിയതും KSEB നഷ്ടം ഏറ്റെടുത്തതും കണക്കിലെടുത്ത് കേരളത്തിന് 4,866 കോടി രൂപ കൂടി കടമെടുക്കാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകി. ഈ സാമ്പത്തിക വർഷം അവസാനിക്കും മുൻപ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഈ തുക കടമെടുക്കാൻ കഴിയുമോ എന്ന ആശങ്ക സർക്കാരിനുണ്ടായിരുന്നു. എന്നാൽ കേന്ദ്ര ഊർജ്ജ വകുപ്പിൽ നിന്നുള്ള തീരുമാനം വരുന്നതിന് പിന്നാലെ കേന്ദ്ര ധനമന്ത്രാലയം സംസ്ഥാന സർക്കാരിന് കടമെടുക്കാൻ അനുമതി നൽകി. ശുഭദിനം, നന്ദി.